നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
സ്വാഗതം സ്വാമി സന്ദീപാനന്ദഗിരി SBS മലയാളത്തിലേക്ക്.
നമസ്കാരം.
ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് വ്യക്തമാക്കാമോ?
തീർച്ചയായിട്ടും. ഈ ഇപ്രാവശ്യം നമ്മളിവിടെ കഴിഞ്ഞ 2009 ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ വരുന്നത്. അന്ന് ദ പാർലമെന്റ് ഓഫ് വേൾഡ് റിലീജിയൻ എന്നുള്ള റിലീജിയസ് പാർലമെന്റിന്റെ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു 2009 മെൽബണിൽ വന്നത്. അതിനുശേഷം പല സമയങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ വന്നത് ഇപ്പൊ ഒരു ഇവിടെ ഒരു 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 ഗ്രൂപ്പ് ആളുകളുണ്ട്. അപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മെൻസ്ട്രേഷൻ എന്നുള്ളതിന്റെ അതിന്റെ ഒരു ബോധവൽക്കരണമുണ്ട്. നമ്മുടെ നാട്ടിലും ഈ ആർത്തവത്തിന്റെ പേരിൽ വലിയൊരു സമരവും അതും ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ആർത്തവത്തിന് പല ഡയമെൻഷൻ ഉണ്ട്. ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ട്, എൻവറോൺമെന്റുമായിട്ട് ഇപ്പൊ അത് ഉണ്ടാക്കുന്ന പാഡുകൾ ഉണ്ടാക്കുന്ന ഭൂമിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഡാമേജ് ഉണ്ട്. അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള ഒരാളിൽ ഉണ്ടാവുന്നത്, ഇങ്ങനെ അതിന്റെ പല തലങ്ങളെ നന്നായിട്ട് സമഗ്രമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സെമിനാറാണ്. അപ്പൊ അവരുമായിട്ട് ഒരു ടൈപ്പ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം നമ്മുടെ നാട്ടിലേക്ക് സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ നേതൃത്വത്തിൽ തന്നെ സംഘടിപ്പിക്കാനൊക്കെ വേണ്ടി അവരുമായിട്ട് ഒരു ടൈപ്പിന് വേണ്ടിയിട്ടും ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ വരവിന്റെ ഉദ്ദേശം.
മെൻസ്ട്രുവൽ വെൽബീയിങ്, ആർത്തവത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് കേരളവും കഴിഞ്ഞ വർഷം ആർത്തവമായിരുന്നല്ലോ ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് താങ്കൾ അടക്കമുള്ളവർ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സജീവമായി ഇടപെട്ട ആളാണ്.
ആർത്തവത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് നമ്മൾ.
തീർച്ചയായും. ഈ ശബരിമല വിഷയത്തിൽ താങ്കളുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്?
അല്ല, ശബരിമല വിഷയത്തിൽ എപ്പോഴും ഒരു നിലപാടേ ഉള്ളൂ. കാരണം ഈ ശബരിമല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വരുന്ന ആദ്യം തന്നെ ശബരി എന്ന് പറയുന്ന സ്ത്രീയുടെ നാമമാണ്. ഒരു സ്ത്രീയുടെ പേരിലുള്ള ഒരേ ഒരു 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 ഗിരി പർവ്വത പ്രദേശമാണ് ശബരിമല. ഒരു സ്ത്രീ ആർക്കെങ്കിലും മോക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ശബരിമല ശബരിക്കാണ്, അവിടെ വെച്ചാണ്. ആ ശബരിയുടെ യുവത്വവും ബാല്യവും ഒക്കെ ചെലവഴിച്ചത് അവരവിടെയാണ്. ഈ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളുടെ ഒരു ശരണം വിളിയുണ്ട്. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്നാണ്. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും മോക്ഷം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മോക്ഷം കിട്ടിയ ആൾ ആദ്യത്തെ പേര് ശബരിയുടെ പേരാണ്. അപ്പൊ ശബരിക്ക് കിട്ടിയ ശബരി ഏതെങ്കിലും ഒരു ആ ശബരി മുഴുവൻ സ്ത്രീത്വത്തിന്റെയും പ്രതിനിധിയാണ്. അവിടെ വെച്ച് ശബരി രാമനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് ഭക്തി ഭക്തൻ എന്നത്, ആരാണ് ഭഗവാനെ ഭജിക്കാൻ അധികാരി എന്ന് ചോദിക്കുമ്പോൾ രാമൻ കൊടുക്കുന്ന ഉത്തരം, സ്ത്രീയാവാ പുരുഷസ്യാപി കശ്ചിൻ നാം ആശ്രമാദയ. സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഏതെങ്കിലും ആശ്രമത്തിൽ ബ്രഹ്മചാരി ഗാർഹസ്ഥ്യൻ വാനപ്രസ്ഥൻ സന്യാസി ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ആരോ ആകട്ടെ, ഇതൊന്നുമല്ല അതിന്റെ മാനദണ്ഡം. ഭക്തി രേവഹി കാരണം നാം, ആർക്കാണോ പ്രേമമുള്ളത് ശ്രദ്ധയുള്ളത് ഭക്തിയുള്ളത് അവർക്കാണ് എന്നെ ഭജിക്കാൻ, അവരാണ് യോഗ്യരെന്നാണ്. അല്ലാതെ അത് അത് സ്ഥാപിച്ച ഒരു സ്ഥലമാണ് ശബരിമല. അവിടേക്ക് സ്ത്രീ പ്രവേശിക്കരുത് എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റുകാരന് AK സെന്ററിൽ പ്രവേശനം ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് എന്ന്. അങ്ങനെ ഒരു വൈരുദ്ധ്യം അവിടെ ഉണ്ട്.
ഇതേ സർക്കാർ തന്നെ മുന്നോട്ട് വെച്ച കാലിപ്പോൾ പിന്നോട്ട് വലിച്ചിരിക്കുകയാണ്. സർക്കാർ നിലപാടിനെ ശക്തമായി പിന്തുണച്ച ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ സർക്കാരിന്റെ നിലപാടിനെ നോക്കിക്കാണുന്നത്?
അല്ല, സർക്കാർ ഇങ്ങനെ ഔദ്യോഗികമായിട്ടോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഏതെങ്കിലും പ്രതിനിധികള് ഇത് പറഞ്ഞതായിട്ട് ആകെയുള്ളത് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞ ഒരു വർത്തമാനേ ഉള്ളൂ. അതിനോട് നമ്മൾ വിയോജിപ്പ് അന്നേ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ പറഞ്ഞത്
LDF കൺവീനറും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത് വിശ്വാസികൾക്കൊപ്പമാണ് എന്നാണ്.
തീർച്ചയായിട്ടും വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുന്നത് അനാചാരന്മാർക്കും അന്ധവിശ്വാസികൾക്കും ഒപ്പാണെന്ന് സർക്കാർ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. വിശ്വാസി എന്ന് പറയുന്നത് ആരാണ്? ഈ കാണിക്കുന്ന പേക്കൂത്ത് കാണിച്ച ഈ ശബരിമലയുടെ പേരിൽ നടത്തിയ അക്രമം നടത്തിയവരെ വിശ്വാസികളെന്ന് ആരാണ് പറയുക? അവരക്രമകാരികളാണ്, അവരന്ധവിശ്വാസത്തിന്റെ വക്താക്കളാണ്. അവർക്കൊപ്പം സർക്കാർ എങ്ങനെയാ നിൽക്കുന്നത്? വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ. തീർച്ചയായിട്ടും നമ്മളും വിശ്വാസികൾക്കൊപ്പമാണ്, അതായത് ശബരിയെ പോലുള്ള വിശ്വാസികൾ.
ഈ കഴിഞ്ഞ വർഷം ഈ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കണം ഇല്ലെങ്കിൽ മലയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു, പിന്നീട് ആരെയും കണ്ടില്ല. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വിശ്വാസികളായ സ്ത്രീകൾ ഈ ശബരിമലയിലേക്ക് വരാൻ തയ്യാറല്ല എന്നല്ലേ?
അല്ലല്ല, കാരണം വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ മാത്രമല്ലല്ലോ, വിശ്വാസികളായിട്ടുള്ള പുരുഷന്മാർ പോലും ശബരിമലയ്ക്ക് പോകുന്നത് കഴിഞ്ഞ വർഷം നിർത്തിയിട്ടുണ്ടല്ലോ. ആരാണ് ഈ സംഘർഷം പിടിച്ചൊരു ഇടത്തേക്ക് പോവുക? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പേടിയല്ല, അതൊക്കെ ഈ അവരെ തല്ലിക്കൊല്ലും, അവരെ ശബരിമലയ്ക്ക് പോകും ഞാൻ എന്ന് പറഞ്ഞവരുടെ വീട് അടിച്ചു പൊളിക്കുമ്പം ആരാണ് അത്ര വലിയ ധൈര്യത്തോടു കൂടി പ്രഹ്ലാദനെ പോലെയൊക്കെ കംസന്റെ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ചു കൊണ്ടുപോകാൻ തയ്യാറാവുന്നത്? അതാരും ചെയ്യില്ല. അതിനർത്ഥം വിശ്വാസികൾ പോവാൻ തയ്യാറല്ല എന്നാണോ? അങ്ങനെയല്ലോ. ഈ അക്രമം ഉണ്ടാവും എന്ന് ഭയന്നത് കൊണ്ട് മാത്രമാണ് ആളുകൾ അങ്ങോട്ട് പോവാത്തത്.
ഏതായാലും ഈ ആഴ്ച സുപ്രീം കോടതിയുടെ ഒരു വിധി ശബരിമലയുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സുപ്രീം കോടതി വിധി, പുനഃപരിശോധന ഹർജികളൊക്കെ എതിരായി കഴിഞ്ഞാൽ എന്തായിരിക്കും താങ്കളുടെ നിലപാട്?
നമ്മുടെ നിലപാട് അപ്പോഴും രാമായണവും മഹാഭാരതവും അല്ലെങ്കിൽ നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതിനനുസൃതമായിട്ടാണ്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. സ്ത്രീകൾ ഇതിന് സ്ത്രീകൾ എന്നുള്ളത് കൊണ്ട് എവിടെയെങ്കിലും സത്യസാക്ഷാത്കാരത്തിനോ ഈശ്വര സാക്ഷാത്കാരത്തിനോ എന്തെങ്കിലും ഒരു ന്യൂനതയായിട്ട് ഭാരതീയ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആർത്തവം അതിനൊരു ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ന്യൂനതയായിട്ടോ തിരസ്കരിക്കപ്പെടുത്തിയതായിട്ടോ പറയാത്തിടത്തോളം കാലം നമ്മൾ ധർമ്മശാസ്ത്രത്തിൽ മുറുകെ പിടിക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ ആ പക്ഷത്തിൽ തന്നെ നിൽക്കും. പിന്നെ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാട്, ഇനി സുപ്രീം കോടതിക്ക് ഭരണഘടനാ ബെഞ്ചിന്റേതാണല്ലോ വിധി, ആ വിധി മാറ്റിയതായിട്ട് ഇന്ത്യയിലെ ഒരു ചരിത്രം ഉള്ളതായിട്ട് നമ്മുടെ അറിവിലില്ല. ഇനി അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയില്ല.
ശരിയാണ്, താങ്കൾ പലപ്പോഴും ഈ അഭിപ്രായങ്ങൾ തുറന്ന് വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്, അതുകൊണ്ടുള്ള പല പ്രശ്നങ്ങളും താങ്കൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. ഈ സ്വാമിമാർക്കിടയിലെ ഒരു സഖാവായി സോഷ്യൽ മീഡിയയിലൊക്കെ താങ്കളെ പറ്റിയുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ താങ്കളുടെ രാഷ്ട്രീയം എന്താണ്?
അല്ല, നമ്മുടെ സന്ദീപാനന്ദഗിരിയുടെ രാഷ്ട്രീയം ശ്രീകൃഷ്ണന്റെ രാഷ്ട്രീയമാണ്, ശ്രീനാരായണ ഗുരുവിന്റെ രാഷ്ട്രീയമാണ്, യേശുദേവന്റെ രാഷ്ട്രീയമാണ്. ഇവർക്കൊക്കെ എന്ത് നിലപാടാണ് ഉണ്ടായിരുന്നത്? ധർമ്മത്തിനൊപ്പമാണ് ഇവർ നിന്നത്? കൃഷ്ണൻ അങ്ങനെ, കാരണം നമ്മുടെ ഗുരു തന്നെ ശ്രീകൃഷ്ണനാണല്ലോ. കൃഷ്ണൻ ഇത്തരം കാര്യങ്ങളെ പൊളിച്ചടുക്കിയിട്ടുള്ള ഒരാളാണ്. കൃഷ്ണൻ അതിനൊക്കെ പുതിയ രൂപവും ഭാവവും നൽകിയിട്ടുള്ള ആളാണ്. പ്രായോഗിക വേദാന്തം ഉണ്ട്, ഒരു പ്രായോഗികതയില്, അതാണ് കൃഷ്ണന്റെ നിലപാട്. ആ നിലപാടിലാണ് നമ്മൾ, അതിലാണ്. അതൊരു ഇടതുപക്ഷം എന്ന് ആർക്കെങ്കിലും വായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ ശരിയുടെ കൂടെ തന്നെയാണ് നമ്മൾ.
ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന മാവോയിസ്റ്റ് വേട്ട, അല്ലെ, മാവോയിസ്റ്റിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നു, വാളയാറിൽ രണ്ട് പെൺകുട്ടികൾ ദാരുണമായി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ, ഈ വിഷയങ്ങളിലൊക്കെ ധർമ്മം പാലിക്കപ്പെട്ടു എന്ന് ഒരു ഇടതുപക്ഷ രീതിയിൽ ചിന്തിക്കുന്ന താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
ധർമ്മം പാലിക്കപ്പെട്ടു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഈ പറയുന്ന നിങ്ങളുടെ ചോദ്യത്തിന് നമ്മളിപ്പോ വ്യവഹാരത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ അധർമ്മം നടന്നു കഴിഞ്ഞല്ലോ. കുട്ടികളുടെ മരണം എന്ന് പറയുന്നത് അധർമ്മം തന്നെയാണ്. അത് അതിന് കാരണമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്, അത് ഓൾറെഡി നടന്നു കഴിഞ്ഞതാണ്. ഇനി വേണ്ടത് ഈ അധർമ്മികളായിട്ടുള്ളവരെ ശിക്ഷിക്കുക എന്നുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യമാണ് നടക്കേണ്ടത്. ആ നടക്കേണ്ടുന്ന കാര്യത്തിൽ നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥയനുസരിച്ച് നീതിന്യായ വ്യവസ്ഥകളിലൂടെ പോകുന്ന തെളിവുകൾ അത് ഇത് എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് ഇതിന്റെ പിറകിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് പുതിയ പുതിയ ഓരോരോ വെളിപ്പെടുത്തലുകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ആരായിരുന്നു, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കോടതിയിൽ ഈ വിസ്താരം നടക്കുമ്പം ഈ പ്രതികളുടെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയത് ആരാണ്, എന്താണ് അതിന്റെ പിറകിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇപ്പൊ പുതിയ പുതിയത് ഓരോന്ന് കേട്ടുകൊണ്ടിരിക്കണം. നമ്മളും അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് എന്നുള്ളത്. മാവോയിസ്റ്റുകളുടെ കാര്യത്തില് നമ്മളൊരു ഗാന്ധിയൻ ചിന്തയുള്ള ഒരാളാണ്. ഗാന്ധി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അഹിംസ എന്ന് പറയുന്ന ഭാരതീയ വേദാന്ത ശാസ്ത്രത്തിലെ ഏറ്റവും കൃഷ്ണൻ ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ്. സമരത്തിന്റെ മുറ എന്ന് പറയുന്നത് അഹിംസയിലൂടെ ആയിരിക്കണം എന്നാണ്. ഈ സമരത്തിന്റെ ഇതൊക്കെ അവസാനിക്കേണ്ട സമയം എന്നോ കഴിഞ്ഞു. തോക്കുകൊണ്ട് കലാപം നടത്തുന്ന ആ സമരത്തോട് അത് ആര് നടത്തുകയാണെങ്കിലും, അത് സംഘപരിവാർ നടത്തുകയാണെങ്കിലും മാവോയിസ്റ്റുകൾ നടത്തുകയാണെങ്കിലും, നമ്മൾ അതിനെതിരായിട്ടുള്ള ഒരാളാണ്. പോലീസും മാവോയിസ്റ്റും നേർക്ക് നേർ കണ്ടു കഴിഞ്ഞാൽ ഹസ്തദാനം ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയിൽ ഏത് വനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് സംഭവിക്കും, നാളെ അത് സംഭവിച്ചുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്.
ഈ പോലീസ് നടപടി താങ്കൾ ശരിവെക്കുകയാണ്?
പോലീസ് നടപടി ശരിവെക്കുക എന്ന് പറഞ്ഞാൽ പോലീസിന് അങ്ങനെ ഒരു നിയമാവലി ഉണ്ടല്ലോ. പോലീസ് അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ തണ്ടർബോൾട്ടിനെ രൂപപ്പെടുത്തിയത്. മാവോയിസ്റ്റുകൾക്ക് കീഴടങ്ങാനുള്ള വഴികളൊക്കെ എന്താ പറയാ ജനാധിപത്യ രീതിയിലുണ്ട്. അത് കാട്ടിലല്ല മാവോയിസ്റ്റുകൾ കീഴടങ്ങുക. മാവോയിസ്റ്റിന് കീഴടങ്ങണമെങ്കിൽ അതിന് വളരെ നല്ല മാർഗങ്ങളുണ്ട്. ഇന്ത്യയിൽ പലരും അത് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ കേരളത്തിൽ തന്നെ ഇത്തരം സമരങ്ങളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള വലിയ പാരമ്പര്യമുള്ള ആളുകളൊക്കെ ഇന്ന് സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നിങ്ങൾക്കും അത് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. ആ രീതിയോടാണ് നമുക്ക് യോജിപ്പ്.
അപ്പോൾ സർക്കാരിന് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിൽ തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് അല്ലെ?
നമ്മൾ അതിന് പറയാൻ നമ്മൾ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണോ ഭരണപക്ഷത്തുള്ള ആളോ അല്ല. ഇപ്പോൾ ഉള്ളതിൽ ഒരു കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഇവർ നേർക്കുനേർ കാട്ടിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ഒരു നല്ലൊരു ഹാപ്പി എൻഡിങ് ആവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്.
വ്യക്തമാണ്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മലയാളം റേഡിയോ പ്രക്ഷേപണമായ SBS മലയാളത്തിൽ സ്വാമി സന്ദീപാനന്ദഗിരിയുമായി ജോജോ ജോസഫ് സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം താങ്കളുടെ ആശ്രമം തീവെച്ച സംഭവത്തിൽ ഒരു വർഷം പിന്നിട്ടിട്ടും ആരെയും ഇതുവരെ പിടികൂടിയിട്ടില്ല. താങ്കൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടു, അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ഇപ്പോഴും താങ്കൾക്ക് കേരള പോലീസിനെ വിശ്വാസമുണ്ടോ?
ആ, ഇപ്പൊ ക്രൈംബ്രാഞ്ചാണ് ആ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതിൽ ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ നമ്മളവിടെ ആശ്രമത്തിൽ ഇല്ലാത്ത സമയത്താണ് ഈ ഹിന്ദു ഐക്യവേദിക്കാര് അവിടേക്ക് ഒരു മാർച്ച് നടത്തിയത്. പോലീസിൽ തന്നെ ഈ ചിലത് ഇവിടെ നടക്കുമെന്നുള്ള സൂചനകള് ആർക്കൊക്കെയോ അറിയാമായിരുന്നു. അതുപോലെ നമുക്ക് നമ്മുടെ പേര് ഷിബു എന്നൊക്കെ പറഞ്ഞ് നമ്മുടേതല്ലാത്ത ചില നമ്മളെ അപകീർത്തിപ്പെടുത്തുക, ഷിബു എന്നുള്ള പേര് അപകീർത്തിപ്പെടുത്തലാണോന്ന് ചോദിച്ചാൽ അതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. എന്തോ ആവട്ടെ, എന്തായാലും അതൊക്കെ എഴുതിയിട്ട് ആശ്രമ പരിസരം മുഴുവൻ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് ഈ ഷിബുവിന് ആദരാൻ എന്താ ഇത് റീത്തൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് നല്ല നല്ല എവിഡൻസുകളുണ്ട്. ഇതൊക്കെ ഇരിക്കെ ആ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതിൽ നമുക്ക് ചില സംശയങ്ങൾ ഇല്ലാതെ ഇല്ല. പക്ഷെ ക്രൈംബ്രാഞ്ച് അത് ഏറ്റെടുത്തിട്ടുള്ളത് നമ്മൾ CMനെ കണ്ട് ഇത് അന്വേഷണം മുന്നോട്ട് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയിട്ടുള്ളത്.
അപ്പോൾ കേരള പോലീസിൽ വിശ്വാസമുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി കിട്ടിയില്ല.
അല്ല, കേരള പോലീസിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതിലും ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ ഏത് ഫീൽഡിലും ശരി അതിന്റെ ധർമ്മം കൃത്യമായി പ്രവർത്തിക്കുന്നവരും ഉണ്ട്, അതിനൊരു കളങ്കമായിട്ട് നിൽക്കുന്ന ആളുകളും ഉണ്ട്. അതുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം അവർ തന്നെയാണ്, അവരിലേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. അവർ പ്രതീക്ഷിച്ചത് കൊണ്ടേ നമുക്ക് എന്തെങ്കിലും എന്താ പറയാ ഇതിൽ നിന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ അവരിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ അടുത്ത വഴി? ഒന്നുമില്ല. അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പ്രതീക്ഷയുണ്ട്.
ഈ രാഷ്ട്രീയമാണ് താങ്കൾക്ക് കൂടുതൽ തിളങ്ങാൻ പറ്റുന്ന മേഖല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
ഒരിക്കലുമില്ല. കാരണം മഹാഭാരതം നല്ലൊരു രാഷ്ട്രീയ ഗ്രന്ഥമാണ്, രാമായണം നല്ലൊരു രാഷ്ട്രീയ ഗ്രന്ഥമാണ്. ആ നിലയ്ക്ക് സന്യാസിയൊക്കെ രാഷ്ട്രീയക്കാരനാണെന്ന് പറയാം. ഈ രാഷ്ട്രത്തിന് ഉതകുന്ന വിധത്തിൽ രാഷ്ട്രമീമാംസയാണല്ലോ അത്.
ശരിയാണ്. വളരെ നന്ദി സന്ദീപാനന്ദഗിരി, SBS മലയാളത്തോട് ഇത്രയും സമയം സംസാരിച്ചതിന്.
തീർച്ചയായും സന്തോഷം.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.